ഓക്കെ, നമ്മൾ ഇതുവരെ എത്ര ക്ലാസ്സുകൾ എടുത്തു? മൊത്തം 5 ക്ലാസ്സുകൾ അല്ലേ? 6ാമത്തെ ക്ലാസ്സാണ് ഇപ്പൊ എടുക്കാനായിട്ട് പോകുന്നത്. എത്ര പാരബിൾസ് കവർ ചെയ്തു അറിയാം? 4 പാരബിള്, 5 ക്ലാസ് കൊണ്ട് എടുത്ത് 5 പാരബിൾസ് ആണ് എടുത്തത്. 6 പാരബിൾസ് ആണ്, 6 പാരബിൾസ് എടുത്തുള്ളൂ. എത്ര പാരബിൾസ് ആണ്? ഓൺലൈനിലുള്ളവർക്ക് പറയാം. കണക്കുകൂട്ടി നോക്കൂ. 8 ആണോ? ഒമ്പത് പാരബിൾസ് എടുത്തു. ഓക്കെ, ഏതൊക്കെയാണെന്ന് പറയാം. സോൾട്ട് ആൻഡ് ലൈറ്റ്, സോവറൻ സീഡ്, ലോസ്റ്റ് സൺ, ലോസ്റ്റ് കോയിൻ, ലോസ്റ്റ് ഷീപ്പ്, ടു സൺസ്, ഓക്കെ,
പിന്നെ
കഴിഞ്ഞ ആഴ്ച. അന്നേരം മൊത്തം 9 പാരബിൾസ് നമ്മൾ ജീസസ് പഠിപ്പിച്ചതിൽ കഴിഞ്ഞു. ഓക്കെ, 10th പാരബിളിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇതില് 9 പാരബിളും എല്ലാവരും അറ്റൻഡ് ചെയ്തവരൊന്നും ഇല്ല, എല്ലാവരും പലരും ഇപ്പൊ ഇടയ്ക്ക് മിസ്സിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞിരുന്നു, മിസ്സിംഗ് ആവുന്നവര് പറയണം, ആരാണ് വരാത്തത്, വരാത്തതിന്റെ കാരണങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് വീക്കില് നമ്മൾ എടുത്ത പാരബിൾ വർക്കേഴ്സ് ഇൻ ദ വൈൻയാർഡ് ആയിരുന്നു, ഹയേർഡ് വർക്കേഴ്സ് ഇൻ ദ വൈൻയാർഡ് അല്ലെ. അന്നേരം അതിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ മെയിൻ ആയിട്ട് പഠിച്ച പോയിന്റ്സ്? ജസ്റ്റിസിനെയും മെഴ്സിനെയും കുറിച്ചാണ്. പക്ഷെ അത് കൂടാതെ അതിൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. എന്തൊക്കെയാണെന്ന് പറയാമോ? ദൈവം ഓൾവേസ്, ഗോഡ് ഈസ് ഫെയർ അല്ലെ, ഗോഡ് ഈസ് ജസ്റ്റ്, അല്ലെങ്കിൽ ദൈവം ജസ്റ്റിസ് ആണ് എപ്പോഴും കാണിക്കുന്നത്. അതൊന്ന് കറക്റ്റ്. അടുത്ത എന്താ ജൂബൽ? വേറെ അതുകൂടാതെ കൃത്യമായിട്ട് പറയാം എന്താണെന്നുള്ളത്. ദൈവം ഫെയർ ആണ്, എല്ലായിടത്തും ഫെയർ ആണെന്നുള്ളത് കറക്റ്റ് ആണ്. അടുത്തത് എന്താണ് വേറെ? ദൈവം എല്ലായിടത്തും ജസ്റ്റിസ് ആണ്, അതാണ് ദൈവം ഫെയർ ആണെന്നുള്ളത്. ദൈവം എല്ലായിടത്തും ഫെയർ ആണ്. അടുത്തത്, ദൈവം എല്ലാവരുടും ജസ്റ്റിസ് കാണിക്കുന്നുണ്ടെങ്കിലും കുറച്ചു പേരുടെ അടുത്ത് മാത്രമേ ദൈവം മേഴ്സി കാണിക്കുന്നുള്ളൂ അല്ലെ. ദൈവം മേഴ്സി എല്ലാവരുടെയും കാണിക്കുന്നില്ല. അന്നേരം ദൈവം എല്ലാ ആൾക്കാരും ഡിസേർവ് ചെയ്യുന്ന എന്താണ്? ജസ്റ്റിസ് ആണ് എല്ലാവരും ഡിസേർവ് ചെയ്യുന്നത്. അന്നേരം ദൈവം എല്ലാവരുടെയും ജസ്റ്റിസ് കാണിക്കുന്നതുകൊണ്ട് ദൈവം ജസ്റ്റ് ആണ് എന്നുള്ളത് പറയാൻ പറ്റും. പക്ഷെ ദൈവം ആരും മേഴ്സി ഡിസേർവ് ചെയ്യുന്നില്ല അല്ലെ. എന്നാൽ ദൈവം ചില ആൾക്കാരുടെ അടുത്ത് മാത്രം മേഴ്സി കാണിക്കില്ല. അന്നേരം അത് ശരിയാണോ തെറ്റാണോ? അത് ഫെയർ ആണോ അൺഫെയർ ആണോ? അത് ഫെയർ ആണ്. കാരണം എന്താണ്? അതെ, കാരണം മേഴ്സി എന്ന് പറഞ്ഞിരിക്കുന്ന കൊടുക്കുന്ന ആളുടെ അധികാരമാണ്. ആർക്ക് വേണേലും മേഴ്സി ആ കൊടുക്കുന്ന ആള് തീരുമാനിക്കുക ആർക്ക് മേഴ്സി കാണിക്കണമെന്നുള്ളത്. എല്ലാവരുടെ മേഴ്സി കാണിക്കണമെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. എനിക്ക് എന്നെ എന്റെ അടുത്ത് മേഴ്സി കാണിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ ഒക്കത്തില്ല. എനിക്ക് പ്രീളിയാവും. അന്നേരം കൊടുക്കുന്ന ആളുടെ ഡിസിഷനിൽ ഇരിക്കുന്നതാണ് മേഴ്സി എന്ന് പറഞ്ഞത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡിസേർവ് ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നു, ദൈവം എല്ലാവരുടെയും ജസ്റ്റിസ് കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ആരും മേഴ്സി ഡിസേർവ് ചെയ്യുന്നില്ല, ദൈവം ചില ആൾക്കാരുടെ അടുത്ത് മാത്രമേ മേഴ്സി കാണിക്കുന്നുള്ളൂ. അന്നേരം അത് ദൈവത്തിന് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും. അന്നേരം പക്ഷെ ദൈവം ആരാണ് ആ ചില ആൾക്കാരുടെ അടുത്ത്, ആരുടെ അടുത്താണ് ആ മേഴ്സി കാണിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. അത് മേഴ്സിക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് മാത്രമേ മേഴ്സി കാണിക്കത്തുള്ളൂ. എവിടാണ് അത് പറയുന്നത്? ദൈവം ചോദിക്കുന്നവർക്ക് മേഴ്സി കാണിക്കുന്നുള്ളൂ. റോമൻസ് 9:15 ദൈവം മേഴ്സി ചോദിക്കുന്നവരടുത്ത് മേഴ്സി കാണിക്കുന്നതാണ് പറഞ്ഞത്. അല്ല, റോമൻസ് 9:15 പറഞ്ഞത് ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരുടെ, തനിക്ക് തോന്നുന്നവരുടെ അടുത്ത് മാത്രം മേഴ്സി കാണിക്കുന്നുള്ളൂ. റോമൻസ് 9:15 പറഞ്ഞിരിക്കുന്നത് ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് മേഴ്സി കാണിക്കുന്നു. എന്നാൽ ചോദിക്കുന്നവരുടെ അടുത്ത് മേഴ്സി കാണിക്കത്തുള്ളൂ എന്ന് ദൈവം പറഞ്ഞത് വേറൊരു പാരബിളിൽ കൂടാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ആ പാരബിളിലൂടെ നമുക്ക് പഠിക്കാം. അന്നേരം റിസീവിംഗ് മേഴ്സി ആണ്, റിസീവിംഗ് മേഴ്സിക്കുള്ള കണ്ടീഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് വേറൊരു പാരബിളിൽ കൂടാണ്. യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തിരുന്നത്. ഏതാണെന്ന് ഓർക്കണ്ടോ? ലൂക്ക് ചാപ്റ്റർ 18 പാരബിൾ ഓഫ് ദ ഫാരിസി ആൻഡ് ദ പബ്ലിക്കൻ. ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും ദൈവം ജസ്റ്റിസ് കാണിക്കുന്നു, ചിലർക്ക് മാത്രം മേഴ്സി കാണിക്കുന്നു. വേറൊരു കാര്യം കൂടെ പറയാം, മേഴ്സിയും ജസ്റ്റിസും ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണോ ജീസസ് മേഴ്സിയും ജസ്റ്റിസും? അല്ല, മേഴ്സിയും ജസ്റ്റിസും ഓപ്പോസിറ്റ് അല്ല, തമ്മിന്റെ കണക്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് കടന്നു കുറച്ച് കൂടി കടന്ന് ചെയ്യുന്ന കാര്യമാണ് മേഴ്സി. അല്ലെ, ദൈവം എല്ലായിടത്തും മേഴ്സി കാണിക്കുന്നെങ്കിലും ചില ആൾക്കാർക്ക് അതിൽ കൂടുതലായിട്ട് കാണിക്കുന്നതാണ് മേഴ്സി എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഓപ്പോസിറ്റ് അല്ല. അന്നേരം ദൈവം ആരുടെ ഇൻജസ്റ്റിസ് കാണിക്കുന്നില്ല, എല്ലാവരുടെയും ജസ്റ്റിസ് ആണ് കാണിക്കുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് മേഴ്സി കാണിക്കുന്നു. ആ മേഴ്സി കിട്ടാനുള്ള പല കണ്ടീഷൻസ് ഉണ്ട്. അതിൽ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അത് മൂന്നും എന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണോ ദൈവത്തിന്റെ അടുത്ത് സിന്നർ ആണെന്ന് അക്നോളജ് ചെയ്ത് ആ അതിന് മേഴ്സി ചോദിക്കുന്നവർക്കാണ് ദൈവം മേഴ്സി കാണിക്കുന്നത്. അന്നേരം ലൂക്ക് ചാപ്റ്റർ 18 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഈ പാരബിൾ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഫാരസിയുടെയും ചുങ്കക്കാരന്റെയും പരീശന്റെയും പാരബിൾ അറിയാത്ത ആൾക്കാരും ഇല്ല. ഓക്കെ, അന്നേരം ഞാൻ ജസ്റ്റ് വീണ്ടും അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നതിന്റെ വായിക്കാതെ തന്നെ എന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകണം. അന്നേരം ആദ്യം അതിന്റെ വേഴ്സ് 9, അത് തുടങ്ങുന്ന ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സ് 9 ആണ്. അന്നേരം എന്തിനാണ് ഈ പാരബിൾ പറയുന്നത്? ഞാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യവും കർത്താവ് പാരബിൾ പറയുമ്പം ആ പാരബിൾ പറയുന്നതിന്റെ ഉദ്ദേശം തുടക്കത്തിൽ തന്നെ പറയാറുണ്ട്. ഇവിടെ ജീസസ് ഈ പാരബിൾ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം പറയണം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേഴ്സ് 9 എന്ന് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 9.
There were some people who thought they were understood and looked down on everyone else. Jesus.
Okay, angana adana inde context. And he also told this parable to some people who trusted in themselves that they were righteous and viewed others with contempt. തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് കർത്താവ് ഒരു ഭൂമി പറഞ്ഞത്. ഞാൻ കർത്താവ് ആരെ കുറിച്ചായിട്ടാണ് പറയുന്നത്? ചില ആൾക്കാർ സെൽഫായിട്ട് ജസ്റ്റിസ് ആണെന്ന് റൈച്ചസ് ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, സെൽഫായിട്ട് റൈച്ചസ് ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്ന വാക്കെന്താണ്? സെൽഫ് റൈച്ചസ് അല്ലേ. ചില ആൾക്കാർ സെൽഫ് റൈച്ചസ് ആണ്, സെൽഫ് റൈച്ചസ് ആണെന്ന് ചിന്തിക്കുന്ന ചിലരെ പറ്റി ജീസസ് ഒരു പാരബിൾ പറയാണ്. ഓക്കെ, എന്നിട്ട് പറയാണ് രണ്ട് മനുഷ്യരുണ്ടായിരുന്നു. രണ്ട് മനുഷ്യർ, ടു മെൻ വെന്റ് അപ് ടു ദ ടെമ്പിൾ ടു പ്രേ. വൺ ഈസ് ഫാരിസി ആൻഡ് അതർ ഈസ് ടാക്സ് കളക്ടർ. ഞാൻ രണ്ടുപേര് മനുഷ്യർ എവിടെ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? ടെമ്പിളിൽ പോകുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് നല്ല കാര്യമാണ്. അന്നേരം ഒരാളൊരു ഫാരസിയും ഒരാളൊരു ടാക്സ് കളക്ടറുമാണ്. ഫാരസിയുടെ പ്രാർത്ഥനയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഫാരസി സ്റ്റുഡ് ആൻഡ് പ്രേ ടു ഹിംസെൽഫ്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. വേഴ്സ് 11 വായിച്ച നിങ്ങളുടെ ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? പക്ഷെ എന്റെ ബൈബിൾ എഴുതിയിരിക്കുന്നത് ദ ഫാരസി സ്റ്റുഡ് ആൻഡ് പ്രേയിങ് ടു ഹിംസെൽഫ്. അങ്ങനെ ആരെങ്കിലും ബൈബിൾ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. അന്നേരം ഫാരസി ആരുടെ പ്രാർത്ഥിക്കുന്നത് അവിടെ? വിത്ത് ഹിംസെൽഫ്. അന്നേരം ഒരാൾ വിത്ത് ഹിംസെൽഫ് പ്രാർത്ഥിക്കുക. നമ്മളിപ്പം തന്നെത്താനെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? നമ്മൾ ഉറക്കെ പറയുന്നതാണോ? അല്ല, നമ്മൾ വിസ്പർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പറയുന്നതായിരിക്കും. മനസ്സിൽ നമ്മൾ തന്നെത്താനെ പറയത്തില്ല. ഈ ട്രാക്സ് ഫാരസി ഉറക്കെ പറഞ്ഞതാണോ എന്ന് ഉറപ്പില്ല ഇവിടെ. പ്രേ ടു ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും അത് ദൈവത്തിന്റെ അടുത്തോട്ട് പ്രാർത്ഥിക്കുന്നില്ല, ഒന്നുകിൽ അയാൾ തന്നെത്താനെ പറഞ്ഞായിരിക്കും, അയാളെ സ്വയം തന്നെ പറ്റിയുള്ള ഒരു ചിന്തയായിരിക്കും അത് അല്ലെ. അതൊരു ഫാരസി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അയാൾ തന്റെ അടുത്ത് തന്നെ തന്നെ പറ്റി തന്നെ കുറെ കാര്യങ്ങൾ പറയാം. ഞാൻ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പുള്ളി പറയാണ്. അത് ദൈവത്തോട് പറയുന്ന പോലെയാണ് പറയുന്നത്. എന്നിട്ട് ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞാണ് എന്നിട്ട് അടുത്ത വാക്യം വായിച്ചു. അന്നേരം അയാൾ പറയാണ് ദ ഫാരസി, അതൊരു അയ്യറിന്റെ അയ്യോണർ ബൈബിൾ എങ്ങനെ ഫാരസി വെൻ ഡെപ്പാർട്ട്? ആ ഫാരസി അന്നേരം ആ ടാക്സ് കളക്ടറിന്റെ അടുത്ത് നിന്ന് മാറി നിന്നാ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താണ്? ഹീസ് ഹോളി. അന്നേരം ഹോളി ആൾക്കാർ ആരുടെ കൂടെ നിൽക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഹോളി ആൾക്കാർ സിനിയേഴ്സിന്റെ കൂടെ ഭക്ഷണം കഴിക്കത്തില്ല അല്ലെ. എന്നൊരു സെപ്പറേഷൻ വേർപാട് ഹോളി ആൾക്കാർ എപ്പോഴും സിന്നേഴ്സിന്റെ അടുത്ത് നിന്ന് പാലിക്കും, ഹോളിയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അന്നേരം ഇയാൾ പ്രാർത്ഥിക്കാൻ പോലും ഈ സിന്നറിന്റെ കൂടെ നിൽക്കത്തില്ല. കാരണം ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ജൂയിഷ് സിസ്റ്റത്തില് ഭയങ്കര ഏറ്റവും ലോവസ്റ്റ് ഒരു നിലയിലുള്ള ആൾക്കാർ. അന്നേരം അയാൾ അടുത്തുപോലും ചെല്ലാതെ ദൂരെ നിന്നുകൊണ്ട് ഫാരിസി പ്രാർത്ഥിക്കുകയാണ്. ഫാരിസി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന Verse 11.
Stood and prayed thus with God,
God, I thank you that I am not like other people, sinless, unjust, adulterers, or even as this tax collector. അന്നേരം ഫാരിസി ആദ്യം പറയുന്നത് എന്തൊക്കെയാണ്? ഞാൻ എങ്ങനെയൊക്കെ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പോലെ അല്ല എന്ന് പറഞ്ഞ അല്ല ആദ്യം പറഞ്ഞ നോട്ടസ് അതിന് പറയാം ബാക്കിയുള്ളവരെക്കാളും ഞാൻ വ്യത്യസ്തമുള്ള ആളാണ്. അയാൾ എന്താണ്, ഞാൻ ബാക്കിയുള്ളവരുടെ കൂട്ടല്ല, ഞാൻ ഇങ്ങനെ 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 ആൾക്കാരുടെ കൂട്ടല്ല, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലായികാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയാം. ദൈവത്തിനെ താങ്ക് ചെയ്യാണ് പുള്ളി എന്തിനു വേണ്ടിയിട്ട്, പുള്ളി ഇത്രയും നല്ല ആളായിരുന്നു ആണെന്നുള്ളതിനെ പറ്റി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, പുള്ളി പിന്നെ ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെ അല്ല എന്ന് പറയുകയാണ്. അടുത്തത് പുള്ളി എന്താ പറയുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയാം. എന്തൊക്കെയാ പുള്ളി ചെയ്യുന്നത്? പുള്ളി രണ്ടു പ്രാവശ്യം ഫാസ്റ്റ് ചെയ്യുന്നു, നേടുന്നതിലെല്ലാം ടൈറ്റ് കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഇത്രയും കാര്യങ്ങൾ പുള്ളി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണോ മോശം പ്രാർത്ഥനയാണോ? നല്ല പ്രാർത്ഥന. എന്താ മോശം പ്രാർത്ഥനയാവുന്ന കാര്യം? എന്താ അല്ല പുള്ളി ഇല്ല, ഓക്കെ പുള്ളി ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ് പറഞ്ഞെങ്കിൽ മോശം പ്രാർത്ഥന. പുള്ളി ഇതൊന്നും ചെയ്യുന്നില്ല, കള്ളത്തരമാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മോശം പ്രാർത്ഥനയാണ് അല്ലേ? പുള്ളി പിന്നെ ടാക്സ് കളക്ടറുടെ കൂട്ടാണ്, ടാക്സ് കളക്ട് ചെയ്യാൻ ചെയ്യുന്നു. പുള്ളി അഡൽട്ടറാണ് എന്നിട്ട് വന്നിട്ട് പുള്ളി പറയാണ്, അങ്ങനെയാണെങ്കിൽ പുള്ളി ഒരു ഹിപ്പോക്രൈറ്റ് ആണെന്ന് പറയാം അല്ലേ? പുള്ളി ഇതൊന്നും അല്ല, പുള്ളി ഇതൊന്നും ചെയ്യുന്നില്ല. പുള്ളി ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ തെറ്റെന്താ? എന്താ പ്രാർത്ഥനയ്ക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം പ്രാർത്ഥനയ്ക്ക് ഉണ്ടോ? സെൽഫ് ബൂസ്റ്റിംഗ് ആണോ? എന്ത് ജൂബ് അല്ല പ്രാർത്ഥന നല്ലതാണോ? പൊട്ട പ്രാർത്ഥനയാണോ? നല്ല പ്രാർത്ഥന അല്ല പൊട്ട പ്രാർത്ഥന. ജൂബൽ എന്താ അഭിപ്രായം, ഈ നല്ല പ്രാർത്ഥനയാണോ മോശം പ്രാർത്ഥനയാണോ? സെൽഫായിട്ടുള്ള കാര്യം ഗോഡിന്റെ അടുത്തല്ലേ പറയുന്നത്, ഞാൻ ഇത്രയും നല്ല കാര്യം. ഇയാൾ പറയുന്നത് ഞാൻ താങ്ക് ചെയ്യുന്നു എന്നാ പറയുന്നത് അല്ലോ. നമ്മൾ പറയത്തില്ലേ ഞാൻ അങ്ങനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ താങ്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്താ പ്രശ്നം? ബാക്കിയുള്ളവർക്ക് പറയല്ലോ ദൈവത്തിനെ താങ്ക് ചെയ്തുകൂടെ, നമുക്ക് ചെയ്തുകൂടെ? അതെന്തോ ഓട്ട പ്രാർത്ഥനയാവുന്നേ, നല്ല പ്രാർത്ഥനയാണ്. ഓക്കെ, ഗോഡിന്റെ അടുത്ത് പോയി പറയാണ്, വേറെ അടുത്തും അല്ലല്ലോ. ഗോഡിന്റെ അടുത്ത് പോയി പറയാണ് താങ്ക് ചെയ്യുന്നു, ഞാൻ താങ്ക് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ദൈവത്തെ താങ്ക് ചെയ്യുന്നു എന്ന് പറയാം.
ഇതെന്താ
വിത്ത് ഹിംസെൽഫ്? അന്നേരം അയാൾ സ്വയം ദൈവത്തിനോട് ഉറക്കെ പറയണമെന്നല്ല, നമ്മൾ മനസ്സിൽ പറഞ്ഞാലും മതി. അന്നേരം ഹിംസെൽഫ് പറഞ്ഞുകൊണ്ടാണോ ഈ പ്രശ്നം, അതോ ഈ പറഞ്ഞ കാര്യങ്ങളിലാണോ പ്രശ്നം? രീതിയിൽ എന്ത് അയാള് മോശമാവുന്ന പ്രാർത്ഥന? നമ്മൾ ഇങ്ങനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറില്ലായിരിക്കും. നമ്മൾ എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാത്ത കാര്യം? എന്താ നമ്മളെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാത്ത? അത്ര നല്ല ആൾക്കാരല്ല, അത്ര ഇത്ര നല്ല ആളാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാവോ? ഇങ്ങനെ ഇയാളുടെ അത്രയും നല്ല ആളാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാൻ പറയാം, അതിന്റെ കാരണം പറയാം. നമ്മൾ എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കാത്തറിയോ? നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാത്തതിന്റെ കാര്യം, ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ഈ ഇത്രയും ഈ പറഞ്ഞ പോലെ ഒന്നും ഹോളിയായിട്ട് ഈ പുള്ളിയുടെ അത്രയും ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. കാര്യം എന്താണെന്നറിയോ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയെ ജീസസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതൊരു ഫാരിസിയുടെ പ്രാർത്ഥനയാണ് എന്ന് എക്സ്പോസ് ചെയ്തത് കൊണ്ട് നമുക്കറിയാം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല അല്ലെ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൾക്കാരെല്ലാം നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഫാരിസിയാണെന്ന്, ആൾക്കാർക്ക് പിടികിട്ടി അല്ലെ. കറക്റ്റ് അല്ലേ പറഞ്ഞത്? അല്ലെ, ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിയുന്നതുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മൾ ഈ ആരുടെ കൂട്ട് പ്രാർത്ഥിക്കും? ടാക്സ് കളക്ടറുടെ കൂട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ. നമ്മുടെ ചർച്ചിൽ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞാൻ പാവിയാണ്, ഞാൻ പുഴുവാണ്, ഞാൻ കുഞ്ഞാണ്, അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കും ഇല്ല. അങ്ങനെ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഏകദേശം അങ്ങനെ പ്രാർത്ഥിക്കും. എന്താ കാര്യം, എന്തായിരിക്കും കാര്യം? ചിലപ്പോൾ ജെനുവിനായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചിലപ്പോൾ എന്തായിരിക്കും കാര്യം? കാരണം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഉടനെ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ്, ഇയാളൊരു പാരസ്യാണ്. ഇയാള് ഫാരസി, ഞാൻ ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫാരസിയാണെന്ന് ആൾക്കാർക്ക് പിടി കിട്ടുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കും. അന്നേരം നമ്മുടെ ആൾക്കാർക്ക് നമുക്കൊക്കെ നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അറിയല്ലേ, നമുക്കറിയത്തില്ല പ്രാർത്ഥിക്കാനൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അന്നേരം നമ്മൾ വളരെ പയസ് പ്രയർ, ഞാൻ അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്, എന്നോട് കരുണ ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കും. കറക്റ്റല്ലേ? അതിന്റെ കാരണം എന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ, പക്ഷെ ഈ പാവം ഫാരിസിക്ക് അതറിയത്തില്ലായിരുന്നു. ഫാരിസിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇത് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ അറിയത്തില്ല, എന്നാൽ ഇയാൾ സ്വാഭാവികമായിട്ടും ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയല്ല എന്ന് പറയാം അല്ലേ. എന്നിട്ട് നമ്മൾക്ക് ഫാരിസി ആവാൻ പറ്റും എങ്ങനെ? നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും നമുക്ക് ഫാരിസി ആവാൻ പറ്റും അല്ലെ. നമുക്ക് ടാക്സ് കളക്ടറുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഫാരിസി ആവാൻ പറ്റും അല്ലേ. എന്താണ് ഇയാളുടെ പ്രാർത്ഥനയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയാമോ? ഇയാളുടെ ഈ വേർഡ്സ് അല്ല, കാരണം ഈ വേർഡ്സ് മാറ്റി പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രാർത്ഥനയൊന്നും നമ്മളാരും പ്രാർത്ഥിക്കത്തില്ല, നമ്മുടെ ചർച്ചിൽ ആരും പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ നമ്മുടെ ചർച്ചിലുള്ളവരെല്ലാവരും, എല്ലാ ആൾക്കാരില്ലേ, നമ്മളെല്ലാവരും പൂർണ്ണ സെയിൻസ് ഒന്നും അല്ലല്ലോ. നമ്മുടെ ചർച്ചിലും ചിലപ്പോൾ പാരസീസ് ഒക്കെ കാണും അല്ലേ. പക്ഷെ പ്രാർത്ഥനയെ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാവർക്കും അറിയാൻ പ്രാർത്ഥിക്കുക. എങ്ങനെ എന്താണ് ഇയാളുടെ അടിസ്ഥാന പ്രശ്നം നിങ്ങൾക്ക് പറയാൻ പറയാം. എന്താണ് ഇതിലെ, എവിടെയാണ് പ്രശ്നം? ഇയാൾ എന്തുകൊണ്ട്, വൈ ഹിസ് പ്രേയർ ഈസ് നോട്ട് റീച്ചിങ് ഹെവൻ? വട്ട് ഈസ് ദ ബേസിക് പ്രോബ്ലം? ഇയാളുടെ വാക്കുകളിലല്ല പ്രശ്നം. ആ ഇയാൾ റൈച്ചസ് ആളാണെന്ന് ഇയാളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അയാളുടെ പ്രാർത്ഥനയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. അതല്ല, പ്രാർത്ഥനയിലെ വാക്കുകളല്ല അടിസ്ഥാനം. അത് ശരിയാണ്, ഒരു അല്ല. അതിൽ ഏറ്റവും ഒരു കറക്റ്റ്, ഓൺലൈനിലുള്ളവർക്ക് അറിയാമോ, ഇയാള് സെൽഫ് റൈച്ചസ് ആണ് എന്ന്, സെൽഫ് റൈച്ചസ് ആണ് എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അവിടെ എഴുതിട്ടുണ്ട്, ഓൺലൈനിലുള്ള ആൾക്കാർക്ക് ആയിരിക്കും.
ടാക്സ്
കളക്ടറുമായിട്ട് കമ്പയർ ചെയ്തു. പക്ഷെ ആദ്യം ഫസ്റ്റ് ലൈനിലുള്ള കാരണം പറയുന്നുണ്ട്, ഫസ്റ്റിൽ തന്നെ അല്ല, ഹി വാസ് സെൽഫ് റൈച്ചസ് എന്ന് പറയുന്ന ആണെന്നുള്ളതിന്റെ കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് വേഴ്സ് 9 എന്താണ്? ആൻഡ് ഹി ടോൾഡ് ദിസ് പാരബിൾ ടു സം പീപ്പിൾ ഹു ട്രസ്റ്റഡ് ഇൻ ദംസെൽഫ് ദാറ്റ് ദേ വേർ റൈച്ചസ് ആൻഡ് ഡിസ്പൈസ്ഡ് അതേഴ്സ് അല്ലെ, ആൻഡ് വ്യൂഡ് അതേഴ്സ് വിത്ത് കണ്ടംപ്റ്റ്. അന്നേരം നമ്മൾ സെൽഫ് റൈച്ചസ് ആണോ എന്നുള്ള ഏറ്റവും വലിയ തെളിവ് എന്താ? മറ്റുള്ളവരെ ഡിസ്പേസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കത്തില്ലായിരിക്കും, കാരണം നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ഓൾറെഡി പിടി കിട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കരുത് അല്ലെ. പക്ഷെ നമ്മുടെ വാക്കുകളാണ് ഏറ്റവും കാര്യം. വാക്കുകളെക്കാൾ പ്രശ്നം എന്താണ്? മേളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം അല്ലെ. അന്നേരം എങ്ങനെയാണ് ഒരു സെൽഫ് റൈച്ചസ് ആളുടെ പ്രത്യേകത എന്താണ്? അയാൾ എപ്പോഴും മറ്റുള്ളവരെ ഒരു ഡിസ്പൈസ് ചെയ്യുന്നവരായിരിക്കും. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ മറ്റുള്ളവരെക്കാൾ നല്ലവനാണ് എന്ന് ബോധ്യമുള്ള ആളായിരിക്കും, ഇല്ലെങ്കിൽ ഉള്ളവനായിരിക്കും, ഉള്ളവളായിരിക്കും അല്ലേ. ഉള്ളവളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കൊന്നുമില്ല, ഈ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണമൊന്നുമില്ല. നമ്മൾ വി വിൽ ഡിസ്പൈസ് ഓൾ അതേഴ്സ്. അയാൾ മോശം, അയാൾ എന്താണ് ടാക്സ്? അന്നേരം അത് ഇയാൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചർച്ചിലൂടെ വന്നിട്ട് ഇയാൾ പറയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇയാൾ എങ്ങനെയൊക്കെ അല്ല എന്ന് പറയണം, ഞാൻ ഈ ആൾക്കാരുടെ കൂട്ടം ഒന്നുമല്ല, അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാം അല്ലേ. എന്നിട്ട് പറയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയണം, ഞാൻ 2 times ഉപസിക്കുന്ന ആഴ്ചയിൽ നേടുന്നതിലെല്ലാം പദാരം കൊടുക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, അന്നേരം നമുക്ക് മനസ്സിലാക്കണം ഇതിൽ എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. നമ്മൾ മറ്റുള്ളവരെ ഡിസ്പേസ് ചെയ്യുന്നു. നമ്മുടെ ഒരു കോയിന്റെ ഒരു സൈഡിൽ നമ്മൾ ഫാരസി ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ തിരിച്ചു നോക്കിയ എന്താണ്? വി വിൽ ഡിസ്പേസ് അതേഴ്സ്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. എപ്പോഴും എന്നാലും നമ്മൾ നമ്മളെ തന്നെ റൈച്ചസ് ആണെന്ന് എപ്പോഴും ചിന്തിക്കുന്നുണ്ടോ, എപ്പം വേണേലും നമുക്ക് തിരിച്ചു നോക്കിയാൽ മതി നമ്മൾ മറ്റുള്ളവരെ. എന്നാലും നമ്മൾ ഇതിൽ കുറച്ചൊക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും നമ്മളാരും മാറിയിട്ടൊന്നും ഉണ്ടാവത്തില്ല, എങ്കിലും നമ്മൾ ഈ ക്വാണ്ടിറ്റി കൂടിയും കുറഞ്ഞു വരും. ശരിക്കുള്ള ഫാരിസി എപ്പോഴും ബാക്കിയുള്ളവരെല്ലാവരും കണ്ടുപിടിച്ചു. കുറച്ച് ഫാരിസീസ് ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ നല്ലവരാണെന്ന് തോന്നും, കുറച്ചൊക്കെ മറ്റുള്ളവർ മോശമാണെന്ന് തോന്നും. ശരിക്കും നമ്മളൊരു സേവ്ഡ് സിന്നർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ എപ്പോഴും നമ്മൾ ഹമ്പിളായിരിക്കും, മറ്റുള്ളവരെ ഡിസ്പേസ് ചെയ്യുന്നില്ല അല്ലെ. മറ്റുള്ളവരെ ഡിസ്പേസ് ചെയ്ത് ഞാൻ ഡീറ്റെയിലിംഗ് വന്നില്ല നമ്മൾ. പക്ഷെ നമ്മളൊരു ചർച്ചിൽ ഒരു റെസ്പോൺസിബിലിറ്റിയോ, അല്ലെങ്കിൽ നമ്മളൊരു പേരൻസോ ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവരെ നമുക്ക് ചിലപ്പം ജഡ്ജ് ചെയ്യുകയും നമുക്ക് കറക്റ്റ് ചെയ്യുകയൊക്കെ വേണ്ടി വരും. അതിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കും. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ എല്ലാവരെയും കുറ്റം പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, വി ആർ എ ഫാരിസി ഓക്കെ, അതായത് ഇതാണ്. അടുത്തതായിട്ട് ഇയാൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരുന്നു അല്ലേ? ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു? എല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ എന്താണ് ഇയാളുടെ പ്രശ്നം? ഇയാൾ പറഞ്ഞത് കറക്റ്റ് ആണ്, ഇയാൾ പറഞ്ഞതെല്ലാം തന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അന്നേരം അയാൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അയാൾക്ക് തോന്നുന്നു, അയാൾക്കൊരു സന്തോഷം തോന്നില്ല, വാട്ടെ ഗുഡ് മാൻ അയാൾ എന്ന് സ്വയമായിട്ടിരിക്കും, ഞാൻ അത്ര നല്ല ആളാണെന്ന് എനിക്ക് തന്നെ തോന്നുന്നു, ഞാൻ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കത്തില്ല നമ്മൾ ചെയ്യുന്നത്, 10% കൊടുക്കുന്നുള്ളതായിരിക്കത്തില്ല നമ്മൾ പറയുന്നത്. നമ്മൾ കൈക്കൂലി കൊടുക്കുന്നില്ല, നമ്മൾ കള്ളം പറയുന്നില്ല, നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ, നമ്മൾ കള്ളമൊക്കെ പറയുന്നുണ്ടായിരിക്കും നമ്മൾ. പക്ഷെ ഇത്ര ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളരെ ഹോളിയായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ, നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ജീസസ് പറയുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്വയം ഒരു തോന്നൽ വരും, നമ്മൾ മറ്റുള്ളവരെക്കാൾ ഹോളിയാണ്, അതുകൊണ്ടാണ് ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്തതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്താണ് ശരിക്കും? എന്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്? നമ്മുടെ ദൈവത്തിന് മേഴ്സി ഉണ്ടായി അല്ലെ? മേഴ്സി ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിരുന്നു? നമ്മൾ റൈച്ചസ് ആയതുകൊണ്ട് ദൈവം നമ്മുടെ അടുത്ത് മേഴ്സി ആയതാണ് അല്ല? ദൈവം നമ്മൾ കള്ളം പറയാഞ്ഞുകൊണ്ട്, നമ്മൾ കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ട്, നമ്മൾ ബാക്കിയുള്ളവരെ എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ദൈവം നമ്മുടെ അടുത്ത് മേഴ്സി കാണിച്ചാണ് അല്ല? നമ്മൾ സിന്നേഴ്സ് ആയിരുന്നു. നമ്മൾ സിന്നേഴ്സ് ആയിരുന്നപ്പോ തന്നെ നമ്മൾ മേഴ്സി കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ദൈവം നമ്മുടെ അടുത്ത് മേഴ്സി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അന്നേരം അടുത്ത ആള് ഫാരിസി കഴിഞ്ഞിട്ട് ടാക്സ് കളക്ടറാണ്. ടാക്സ് കളക്ടർ കാര്യം രണ്ട് ലൈനിൽ എഴുതിയിട്ടുള്ളൂ അല്ലെ? എന്താ എഴുതിയിരിക്കുന്നത്? അടുത്ത വാക്യം മറ്റേ ടാക്സ് കളക്ടർ. അന്നേരം ആഴ്ച ആൾ എങ്ങനെയാണ്? ആഴ്ച ആള് ശരിക്കും ദൈവത്തിന്റെ അടുത്ത് പോയി നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, ടാക്സ് കളക്ടറുടെ അടുത്തും ദൂരം മാറി നിന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെ? ടാക്സ് കളക്ടറോ? അന്നേരം ടാക്സ് കളക്ടർ ഒരു ഡിസ്റ്റൻസ് തന്നെ തന്നെ മാറി നിൽക്കുകയാണ്. അയാൾക്ക് എന്തറിയാം? അയാൾക്കറിയാം ഇയാൾക്ക് ഗോഡിന്റെ അടുത്തോട്ട് പോകാൻ പോലും എനിക്ക് യോഗ്യത ഇല്ലെന്ന് അറിയാം, ഞാൻ റൈച്ചസ് അല്ലെന്ന് അയാൾക്കറിയാം അല്ലെ? മറ്റേ ആളെന്താണ്? അയാൾ സെൽഫ് റൈച്ചസ് ആയതുകൊണ്ട് അയാൾ ഗോഡിന്റെ അടുത്ത് പോയി നിന്ന് അയാൾ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരാം. അന്നേരം സെൽഫ് റൈച്ചസ് ഫാരിസി എങ്ങനെ പറഞ്ഞപ്പോൾ ടാക്സ് കളക്ടർ വരാണ്. ആൻഡ് ദ ടാക്സ് കളക്ടർ സ്റ്റാൻഡിങ് സം ഡിസ്റ്റൻസ് എവേ ആൻഡ് ഈവൻ അൺവില്ലിംഗ് ടു ലിഫ്റ്റ് ഹിസ് ഐസ് ടു ദ ഹെവൻ ആൻഡ് വാസ് ബീറ്റിംഗ് ഹിസ് ബ്രസ്റ്റ് സെയിങ് ഒറ്റ ലൈനെ പ്രാർത്ഥിച്ചു. എന്താണ്? ഗോഡ് ബി മെർസിഫുൾ ടു മീ ദ സിന്നർ. ഞാൻ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്? ദൈവം ചില ആൾക്കാരുടെ അടുത്ത് മാത്രമേ മേഴ്സി കാണിക്കുന്നുള്ളൂ. കാര്യം എന്താണ്? അവരുടെ അടുത്ത് മേഴ്സി വരും. ആർക്കാണ് മേഴ്സി ആവശ്യമുള്ളത്? റൈച്ചസ് ആൾക്കാർക്ക് മേഴ്സി ആവശ്യമുണ്ട്? ഇല്ല. ആൾക്കാർ മേഴ്സി ആവശ്യമുണ്ട്? റൈച്ചസ് അല്ലാത്ത ആൾക്കാർ, സിന്നേഴ്സിനാണ് മേഴ്സി ആവശ്യമുള്ളത്. സിന്നേഴ്സിന് എല്ലാവരും മേഴ്സി, എല്ലാ സിന്നേഴ്സും മേഴ്സി ചോദിക്കൂ? ഇല്ല. പിന്നെ ആരാ മേഴ്സി ചോദിക്കും? ഞാൻ അതിന് മുമ്പത്തെ പാരവിളി പറഞ്ഞിരുന്നു, ആരാണ് ഗോഡിന്റെ അടുത്ത് മേഴ്സിക്ക് വേണ്ടി പോകുന്നതാരാണ്? എല്ലാ സിന്നേഴ്സും പോകണമെന്നില്ല. സിന്നറാണെന്ന് ബോധ്യമുണ്ടായിട്ട് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാര് ഗോഡിന്റെ അടുത്ത് പോയി പറയും, എന്ത് പറയും? ഗോഡ് ബി മേഴ്സിഫുൾ ടു മീ ദ സിന്നർ അല്ലെ? അന്നേരം ജീസസ് പറഞ്ഞു, ആർക്കാണ് ഡോക്ടറിനെ കൊണ്ട് ആവശ്യം? സിക്ക് ആൾക്കാർക്ക്. സിക്ക് ആൾക്കാർക്ക് എല്ലാം ഡോക്ടറുടെ അടുത്ത് പോകുന്നു. ഇല്ല. ആരാണ് ഡോക്ടറുടെ അടുത്ത് പോകുന്നത്? സിക്കാണെന്ന് അറിഞ്ഞിട്ട് സിക്നസ് നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം അല്ലെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് പറയാം, എനിക്ക് അസുഖമുണ്ട്, എന്റെ അടുത്ത് അസുഖം മാറ്റാൻ. അതേപോലെ തന്നെ സിന്നേഴ്സ് എന്ത് പറയും? സിന്നർ പോയി പറയാണ്, സിന്നർ അവിടെ പോയിട്ട് മാറി നിന്നിട്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് പറയാണ്, ഗോഡ് ബി മെഴ്സിഫുൾ ടു മീ ദ സിന്നർ. അപ്പൊ ഞാനിതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു സിന്നേഴ്സ് പ്രയർ പ്രാർത്ഥിക്കും അല്ലെ? സിന്നറിന്റെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ മേഴ്സി കിട്ടും. എങ്ങനെ മേഴ്സി കിട്ടുന്നു? ഇയാളുടെ താരം പറഞ്ഞു കൊടുത്തു, ഇങ്ങനൊരു ഇയാൾ പാരബിളൊക്കെ വായിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മേഴ്സി കിട്ടും എന്നൊക്കെ പഠിച്ചിട്ട് അതുപോലെ ചെയ്യാൻ. പിന്നെന്താ അയാൾക്ക് അയാള് പോകാൻ കഴിയും? അയാളുടെ ഹാർട്ടിൽ അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു, ഐ ആം എ സിന്നർ അല്ലെ? ഐ എം എ സിന്നർ ആൻഡ് ഐ നീഡ് മേഴ്സി. ഇല്ലെങ്കിൽ മേഴ്സി ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോകും. മേഴ്സി ഇല്ലെങ്കിൽ ഞാൻ നേരെ അതിനെത്തിക്കും. ദൈവം എന്റെ അടുത്ത് റൈച്ചസ് ആയിട്ട് ഇതിനെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡയറക്ട്ലി ഹെല്ലി പോകുന്ന അറിയാവുന്നതുകൊണ്ട് ഇയാൾ ചെയ്തു, ഇയാള് ഗോഡിന്റെ അടുത്ത് മേഴ്സി വിളിച്ചു. പിന്നെ അതാണ് ഫസ്റ്റ് പാരബിളിൽ നമ്മൾ കണ്ടത്. ഫസ്റ്റ് പാരബിളിൽ ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജീസസ് പറയാണ് കുറേ ആൾക്കാർ വൈനാട്ടിൽ ലേബർ ചെയ്യാനായിട്ട് വന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ചില ആൾക്കാരുടെ അടുത്ത് മാത്രം ജീസസ് എക്സ്ട്രാ മേഴ്സി കാണിച്ചു, ചില ആൾക്കാരുടെ അടുത്ത് ജസ്റ്റിസ് മാത്രം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈനിൽ കുറച്ച് പേര് കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവർക്കും മേഴ്സി കിട്ടും. ആർക്കൊക്കെ മേഴ്സി കിട്ടും? ആ ഈ വന്നിരിക്കുന്ന ആൾക്കാരിൽ ആരൊക്കെ സിന്നേഴ്സ് ആണെന്ന് സ്വയം ബോധ്യം ഉണ്ടായിട്ട് അവർ ഗോഡിന്റെ അടുത്ത് പോയി പറയണം, ഐ ആം എ സിന്നർ, ബി മേഴ്സി ഫുൾ ടു മീ. അങ്ങനെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഗുരു. ഞാൻ എന്തുകൊണ്ടാണ് പ്രയർ മീറ്റിങ്ങുകളിലൊന്നും എല്ലാവരുടെ അടുത്തും, സാധാരണ പ്രയർ മീറ്റിങ്ങുകളിലൊക്കെ അവസാനം എന്ത് ചെയ്യുന്നത്, ഒരു ഓൾട്ടർ കോൾ വിളിക്കല്ലേ, എന്നിട്ട് പറയും ജീസസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൈവെക്കാനൊക്കെ പറഞ്ഞു കേക്കട്ടില്ലേ. അങ്ങനെ കുറച്ച് പേരെ കൈവെക്കും, എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന ആൾ കൈവെക്കുമ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആയിരിക്കും ഞാൻ കൈവെക്കില്ല എങ്ങനെയാന്ന് വിചാരിച്ച് ഇയാളും കൈവെക്കും അല്ലെ. എന്നിട്ട് പിന്നെ പറയും, അന്നേരം പ്രീച്ച് ചെയ്യുന്ന ആൾ പറയും ഇനിയും ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. നേരെ എന്നാ പറയാം, എന്നാ പറയും ബാക്കിയുള്ളവരുടെ കൈവെക്കിയാക്കാൻ തരും അല്ലെ. അങ്ങനെയൊക്കെ കൈവെക്കുന്നവരില്ലേ, അങ്ങനെയൊക്കെ കൈവെക്കുന്നത്, അങ്ങനെ ബൈബിളും എല്ലാവരും കാണിച്ചിട്ടുണ്ടോ? ബൈബിളില് ആരെങ്കിലും അവരുടെ അപ്പോസ്റ്റൽമാരൊക്കെ പ്രീച്ച് ചെയ്തിട്ട് ആരൊക്കെ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ നമ്മൾ ജനറലി കാണാനല്ല. കാര്യം എന്താണെന്നറിയോ, ഇറ്റ്സ് റിപ്പന്റൻസും ദൈവത്തിൻ്റെ അടുത്ത് മേഴ്സിയും ചോദിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടാണ്, ഒരാൾക്ക് ക്ലിയർ ആയിട്ട് അയാളുടെ ഊഴിത്തമാണ്. ഞാൻ ഈ പാരബിൾസിലൊക്കെ പറയാൻ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാം. പക്ഷേ റിപ്പന്റൻസ് ആൻഡ് ദൈവത്തിൻ്റെ അടുത്ത് മേഴ്സി ചോദിക്കുന്ന ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ടാണ്. അത് നിങ്ങൾക്കറിയാം, ഓരോരുത്തർക്കും അറിയാം, നിങ്ങൾ ഈ ടാക്സ് കളക്ടറെ കൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് ഞാനൊരു സിന്നറാണ്, എൻ്റെ അടുത്ത് മേഴ്സി ഉണ്ടാവാം, ബി മേഴ്സിഫുൾ ടു മീ ദ സിന്നർ ഗോഡ് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ഓരോരുത്തർ പറയും. എന്നാലും അവരവർക്ക് തന്നെ അറിയാം അവർ ഗോഡിൻ്റെ അടുത്ത് ജസ്റ്റിഫൈഡ് ആയിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്ന്. എന്നാലും ഞാനിത് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ വേറെ കാര്യം കൂടി ചോദിക്കാം, ഇങ്ങനെ സിന്നർ ആണെന്ന് തോന്നാൻ നമ്മൾ ഈ ചുങ്കക്കാരുടെ കൂട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു ടാക്സ് കളക്ടറോ അല്ലെങ്കിൽ ടാക്സ് കളക്ടറുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മൾ സിന്നർ ആണെന്ന് മനസ്സിലാവാൻ ഉണ്ടോ? ഇല്ല. ഇപ്പൊ ടാക്സ് കളക്ടർ ബി മേഴ്സിഫുൾ ടു മീ ഗോഡ് ഐ ആം സിന്നർ എന്ന് പറഞ്ഞു അല്ലെ, അങ്ങനെ പറഞ്ഞു ബി മേഴ്സിഫുൾ ടു മീ ഗോഡ് ദ സിന്നർ. ദ സിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥം എന്ന് പറഞ്ഞാൽ ദ സിന്നർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്കും ഞാൻ ഒരേ ഒരു പാപിയേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ പാപമൊക്കെ ചെയ്യണോ നമുക്കൊരു പാപിയാണെന്ന് തോന്നാനായിട്ട്? പിന്നെ എന്ത് വേണം? ആ അതെ, നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മൾ കുറെ തിയറട്ടിക്കലി നാം ജനിച്ചപ്പോഴേ പാപിയാണെന്നുള്ളത് മനസ്സിലാവണം. നമ്മൾ ശരിക്കും ഗോഡിന്റെ ഹോളിനെസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വി ആർ എ സിന്നർ അല്ലെ. അല്ല, പഴയ നിയമത്തിലൊക്കെ ചില ആൾക്കാരുണ്ട്, വല്ല പ്രൊഫറ്റ്സ് ഒക്കെ ഉണ്ട്, പ്രൊഫറ്റ്സ് ഒക്കെ ഗോഡിനെ കണ്ടപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ വളരെ റച്ചഡ് മാൻ ആണ് പറയുന്നത്. പോൾ പറയുന്നുണ്ട് ഞാൻ റച്ചഡ് മാൻ ആണ്. എവിടെ പറയുന്നറിയോ?
റോമൻ 7
ലാസ്റ്റില് പറയുന്നുണ്ട് അല്ലെ. റോമൻ 7 ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്, റോമൻ 7:24 എന്താ പറയുന്നത്? അവിടെ പറയാണ് എന്താ പറയുന്നത്, പോള് പറയാണ് റച്ചഡ് മാൻ ദാറ്റ് ഐ ആം ആൻഡ് ഹൂ ഷാൽ സെറ്റ് മീ ഫ്രീ ഫ്രം ദിസ് ബോഡി ഓഫ് ഡെത്ത്. പോൾ ഇത്രയും ഇതുപോലെ, പോൾ ശരി ആക്ച്വലി എന്തായിരുന്നു, ഈ ഫാരിസി ആയിരുന്നു ടാക്സ് കളക്ടർ ആയിരുന്നു? പോള് ഫാരിസി ആയിരുന്നു ടാക്സ് കളക്ടർ. ഫാരിസി എന്ന് പറഞ്ഞാൽ എന്തോ, ഫാരിസി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിചാരത്തിൽ എന്തോ, ഫാരിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിപ്പോക്രേറ്റ് ആണെന്നാണ് നമ്മുടെ ചിന്ത. ഫാരിസി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഫാരിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീജിയസ് പേഴ്സണേ ഉള്ളൂ അല്ലെ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത ഒരു മനുഷ്യനാണ്. അല്ലെ, പോൾ എങ്ങനത്തെ ആളായിരുന്നു? ഫാരിസി ആയിരുന്നു, ടാക്സ് കളക്ടർ ആയിരുന്നു. ആ പോൾ ഫാരിസി ആയിരുന്നു, അറിയാമോ? അറിയത്തില്ല, വച്ചിട്ടേ ഇല്ല. പോൾ ഫാരിസി ആയിരുന്നു ആക്ച്വലി. പോളിന്റെ ഫാരിസി എന്ന് പറഞ്ഞാൽ പോളിന്റെ ജോബ് ആക്ച്വലി, ഹി വാസ് എ ഫാരിസി. എവിടെ എഴുതിയേക്കുന്ന അറിയാമോ? ഫിലിപ്പിൻ. ആ സ്റ്റീഫനെ കില്ല ചെയ്യുന്നപ്പം ആക്ച്വലി ജൂയിഷ് റിലീജിയസ് പേഴ്സൺ അല്ലെ. ഫിലിപ്പിൻസ് 3:5 എന്ന് വായിക്കാം. ഫിലിപ്പിൻസ് 3:5
I was circumcised when I was of 1 week old. I am an Israelite by birth, a tribe of Benjamin, a pure-blooded Hebrew. As far as keeping the Jewish law is concerned, I was a Pharisee.
Now, as far as keeping the Jewish law is concerned, I am a
Pharisee.
Pharisee. Paul was there. Pharisee or tax collector, all of them. Paul was a Pharisee. Right? That's what I said. Paul was a Pharisee. നേരെ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഫാരിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ തെറ്റായിട്ടുള്ള അല്ലേ. ഫാരിസി എന്ന് പറഞ്ഞാൽ ഈസ് എ റിലീജിയസ് പേഴ്സൺ. പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആൾ വേൾഡത്തിൽ ഈ ഫാരിസി ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു, കൊലപാതകം ചെയ്യുന്നില്ലായിരുന്നു, ടാക്സ് കളക്ടറുടെ കൂട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ പോൾ പറയാണ് ഈ ടാക്സ് കളക്ടറുടെ കൂട്ടാണ് പോൾ പറഞ്ഞത്. എന്താണ് ഐ ആം എ സിന്നർ? എങ്ങനെയാണ് മനസ്സിലായി അന്നേരം? പോളിന് ഗോഡിന്റെ ഹോൾനെസ് ഉണ്ട്. എന്നാലും സിന്നർ അവനായിട്ട് സിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിൻ ചെയ്താലും സിന്നർ ആവും, സിൻ ചെയ്തില്ലെങ്കിലും സിന്നർ ആണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായി? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അന്നേരം പോൾ ഹി വാസ് ആക്ച്വലി എ ഫാരിസി, ബട്ട് ഹിസ് ആറ്റിറ്റ്യൂഡ് വാസ് ഹി വാസ് എ സിന്നർ. അങ്ങനെയാണ് പുള്ളി സേവ്ഡ് ആയത് അല്ലെ? സേവ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം. സേവ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, സേവ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബോധ്യം ഉണ്ടായിരിക്കണം, ഐ ആം എ സേവ്ഡ് സിന്നർ, സേവ്ഡ് ബൈ ദ മേഴ്സി ഓഫ് ഗോഡ് അല്ലെ? അന്നേരം നമുക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മൾ ദൈവത്തിന്റെ മേഴ്സി കാരണം മാത്രമാണ് രക്ഷിക്കപ്പെട്ടത് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കും? എപ്പോഴും ഹംബിൾ ആയിരിക്കും. നമ്മൾ എന്ത് പറയും ഗോണ്ടെടുത്ത്? എപ്പോഴും ഗോണ്ടെടുത്ത് വരുമ്പോൾ താങ്ക് യു കർത്താവ്, ഞാൻ ഈ ഫാരിസിയുടെ കൂട്ടല്ലാത്തതിനാൽ താങ്ക് യു എന്ന് പറയും. പിന്നെ എങ്ങനെ പറയും? എനിക്ക് ഇത്രയും മേഴ്സി കിട്ടി, അതിന് ഞാൻ താങ്ക് യു പറയും. അല്ല, ഞാൻ എങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയത്തില്ല. ഞാൻ ഒരാളെ പിന്നെ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒരാളെ കണ്ടം ചെയ്യാനായിട്ട് പോകത്തില്ല. ഞാൻ ഒരാളെ ലുക്ക് ഡൗൺ ചെയ്യാനായിട്ട് പോകത്തില്ല. അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണെന്ന് പറയാനായിട്ട് പോകത്തില്ല. ഞാൻ ഒരു പോളി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയും ഞാൻ ഒരു സേവ്ഡ് സിന്നർ ആണെന്ന് പറയും. ഞാൻ എനിക്ക് മേഴ്സി ലഭിച്ച ആളാണെന്ന് പറയും അല്ലേ? അന്നേരം ജീസസ് പറയുന്ന കണ്ടീഷൻ ടു റിസീവ് മേഴ്സി എന്ന് പറയുന്നത് എന്താണ്? അവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അടുത്ത വാക്യത്തിൽ ഈ ഫാരിസി എങ്ങനെ വന്നത്? സെൽഫ് റൈച്ചസ് ആയിട്ടാണ് വന്നത്. സെൽഫ് റൈച്ചസ് ആയിട്ട് വന്ന ഫാരിസി എങ്ങനെ തിരിച്ചു പോയത്? എങ്ങനെ എഴുതിയിരിക്കുന്നത്? സെൽഫ് റൈച്ചസ് ആയിട്ട് വന്ന ഫാരിസി എങ്ങനെ തിരിച്ചു പോയി? Verse 40.
Then said Jesus, the tax collector and not the Pharisee was in the right with God and went.
Okay, my Bible nu vaikkava ente Bible ingana irikkune. I tell you, the man went to the house justified rather than the other. Aarana tax collector went justified or righteous, went righteous than the other. For everyone who exalt himself will be humbled, and who humbled himself will be exalted. Nere righteous aanennu parnjondu vanna aalu righteous allade തിരിച്ചുപോയി. സിന്നർ ആണെന്ന് പറഞ്ഞ വന്ന ആള് റൈച്ചസ് ആയിട്ട് തിരിച്ചുപോയി. എങ്ങനെയാണ് സിന്നർ ആയിട്ട് വന്ന ആള് എന്ത് ചെയ്തു? ഹംബിൾ ചെയ്തു അല്ലെ? തന്നെത്താൻ ഹംബിൾ ചെയ്തു ആ സാൽവേഷൻ റിസീവ് ചെയ്തു. അടുത്ത വാക്യത്തിൽ ജീസസ് വേറൊരു കാര്യം പറഞ്ഞുണ്ട്. എങ്ങനെയാണ് കിങ്ഡം ഓഫ് ഗോഡിലോട്ട് വരുന്നത്? കിങ്ഡം ഓഫ് ഗോഡിലോട്ട് വരണമെങ്കിൽ ഒരു ചൈൽഡിനെ പോലെ വരണമെന്ന് പറയുന്നുണ്ട് അല്ലെ? വഴി അടുത്ത വാക്യം വായിക്കുന്നില്ല, അതൊരു പാരബിൾ അല്ല. അടുത്ത വാക്യത്തിൽ ജീസസ് പറയുന്നുണ്ട്, ജീസസ് പിന്നെ കിങ്ഡം ഓഫ് ഗോഡിലോട്ട് ഒരാൾ എൻട്രി ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെ അയാൾക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്? ഹി ഷുഡ് ബി ലൈക്ക് എ ചൈൽഡ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാം ജൂബൽ ചൈൽഡ്. എങ്ങനെ കിങ്ഡം ഓഫ് ഗോഡ് ചൈൽഡായിട്ട് എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എങ്ങനെ ചൈൽഡിനെ പോലെ അല്ല, ദൈവത്തിന്റെ ചൈൽഡ് ആണോന്നല്ല, ചൈൽഡിനെ പോലെ അയാൾ കിങ്ഡം ഓഫ് ഗോഡിലോട്ട് എൻട്രി ചെയ്യാവുന്ന പറഞ്ഞത് എങ്ങനെയാണത്? എന്തോ അർത്ഥം? ഓ, പാപം എല്ലാം നമ്മൾ നിർത്തി നമ്മൾ ഹോളി ആയി കഴിയുമ്പോൾ നമ്മൾ ചൈൽഡിന്റെ കൂട്ടായിട്ട് കിങ്ഡം ഓഫ് ഗോഡ് ഉണ്ട്. അങ്ങനെ ആ ചൈൽഡ് ഒരു ഹംബിളായിട്ട് ഡിപ്പെൻഡ് ചെയ്യാണ് പേരൻസിനെ അല്ലെ? ചൈൽഡ് ഒരിക്കലും സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തിരിക്കില്ല. ചൈൽഡ് ഏറ്റവും ചെറിയ ചൈൽഡ് ഹി വിൽ ബി ഹംബിളി ഡിപ്പെൻഡ്. അന്നേരം തന്നെത്താൻ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ അതാണ്, എക്സോൾട്ട് ചെയ്യാതെ തന്നെത്താൻ എക്സോൾട്ട് ചെയ്യുന്ന ആള് ദൈവം താഴ്ത്തുന്ന ആള്. തന്നെത്താൻ താഴ്ത്തുന്ന ആളെ ഗോഡ് എക്സോൾട്ട് ചെയ്യുന്ന അറിഞ്ഞു. അങ്ങനെയാണ് ഒരാൾ കിങ്ഡം ഓഫ് ഗോഡിലോട്ട് കയറുന്നത്, അങ്ങനെയാണ് ഒരാൾ റൈച്ചസ് ആവുന്നത്, അങ്ങനെയാണ് ഒരാൾ സിന്നർ എന്നുള്ള പൊസിഷനിൽ നിന്ന് റൈച്ചസ് ആയിട്ട് മാറുന്നത്. മനസ്സിലായി? തന്നെത്താൻ താഴ്ത്തുക, ഒരു ചൈൽഡിനെ പോലെ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡിനെ പോലെ എല്ലാ സ്വഭാവവും ആയി കഴിഞ്ഞിട്ട് ചൈൽഡിന്റെ സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ എന്താ? ബേസിക്കലി ചൈൽഡിന്റെ സ്വഭാവം എന്ത്? നല്ല സ്വഭാവമാണ് പിള്ളേരുടെയൊക്കെ. ആണോ? ആണോ ജൂബൽ? എന്ത് നല്ല സ്വഭാവമാണോ മോശം സ്വഭാവമാണോ പിള്ളേരുടെ, കൊച്ചു പിള്ളേരുടെ? എന്ത് എന്ത് അഭിപ്രായം? എന്ത് മീഡിയം ആണോ? അപ്പൊ മീഡിയം ആൾക്കാരെല്ലാം സ്വർഗത്തിൽ കയറും, മീഡിയം ആയ ആൾക്കാരെ മതിയോ സ്വർഗത്തിൽ കയറാൻ? ചൈൽഡ് പിള്ളേരൊന്നും നല്ല സ്വഭാവമൊന്നുമല്ല. പിള്ളേരാണ് ഏറ്റവും സെൽഫിഷ് അല്ലെ? പിള്ളേർ ഏതെങ്കിലും പിള്ളേർ അവരുടെ കയ്യിൽ നിന്നുള്ള സാധനം തഴിഞ്ഞു പോയിട്ട് പറഞ്ഞാൽ ഓക്കെ കൊണ്ടുപോകണം പറയാം. ഏറ്റവും സെൽഫിഷ് പിള്ളേരാണ്. അന്നൊരു പിള്ളേരുടെ സ്വഭാവം ആയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ കയറുന്നത് എങ്ങനെയാണ്? പിള്ളേരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ആ ഒരു ഡിപ്പെൻഡൻസ് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതിന്റെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒരു ചൈൽഡിനെ പോലെ, വേറൊരു ഇതിന്റെ എക്സ്പ്ലനേഷൻ വേറെ ചാപ്റ്ററിൽ പറയുമ്പോൾ പറയുന്നുണ്ട്, ആസ് എ ചൈൽഡ് ദോസ് ഹു ഹംബിൾ ഹിംസെൽഫ് വിൽ എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. അന്നേരം ജീസസ് ഈ പാരബിളിൽ കൂടെ പറയുന്നത് ഈ സിന്നർ തന്നെത്താൻ ഹംബിൾ ചെയ്ത് സിന്നറാണെന്ന് അക്സെപ്റ്റ് ചെയ്തു മേഴ്സിക്ക് വേണ്ടി ഗോഡിൻ്റെ അടുത്ത് ചോദിച്ചു, ഗോഡ് അയാളെ മേഴ്സി കൊടുത്ത് അയാളെ അക്സെപ്റ്റ് ചെയ്തു. ഫാരിസി എന്ത് ചെയ്തു? ഫാരിസി റൈച്ചസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, സെൽഫ് റൈച്ചസ് ആയിട്ട് തന്നെ തിരിച്ചു പോയി. അപ്പൊ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഫാരിസിക്കൽ ആറ്റിറ്റ്യൂഡിലോട്ട് വരാം. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മൾ സിന്നറാണെന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ ഒരു സേവ്ഡ് ആയിട്ടുള്ള സിന്നറാണ് എന്ന് പറയണം അല്ലേ? എന്നാൽ പോള തന്നെ പറയുന്നത്, പോൾ അങ്ങനെ പറയുന്നുണ്ടോ ഞാൻ സിന്നറാണെന്ന് പറയുന്നുണ്ടോ? എങ്ങനെ പറയുന്നത് പോള്? എവിടെ പറയുന്നേ? ഫിലിപ്പീൻസിലാണ്. ഏത് പശ്ചാത്തലത്തിലുള്ളത് പറയുന്നത്? ജീസസ് പോൾ പറയുന്നത് കൊരിന്ത്യൻസിലാണ് അത് പറഞ്ഞല്ലേ. പോൾ പറയുന്നുണ്ട് ഞാൻ വേൾഡിലെ ഏറ്റവും വലിയ സിന്നറാണ്, പക്ഷെ ഗോഡിന്റെ മേഴ്സി കാരണം എനിക്ക് റൈറ്റ് ഇത് കിട്ടി എന്ന് പറയുന്നത്. എവിടെയാണെന്നറിയോ? തോമസ് അല്ല, ഞാൻ ഓർക്കുന്നില്ല. ഫിലിപ്പീൻസ്. ഫസ്തിമോത്തി ചാപ്റ്റർ 1:10-15.
This is a faithful saying worthy of all acceptation, that Christ Jesus came into the world to save sinners.
Christ Jesus came to the world to save
sinners.
Righteous ആൾക്കാരെ സേവ് ചെയ്യാനാണോ? അല്ല, സിന്നേഴ്സ്. Then
of whom I am chief.
Of whom I am the foremost of all. അല്ലെ, ഐ ആം ദ ഗ്രേറ്റസ്റ്റ് സിന്നേഴ്സ്, വേഴ്സ്റ്റ് ഓഫ് ഓൾ സിന്നേഴ്സ്. നിങ്ങൾക്ക് ആരൊക്കെ തോന്നിട്ടുണ്ടോ ഐ ആം ദ വേഴ്സ്റ്റ് ഓഫ് ഓൾ സിന്നേഴ്സ്? തോന്നിട്ടുള്ള കാര്യം എന്താ? ആരും തോന്നിട്ടില്ല. പൗലോസ് പക്ഷെ ഫാരിസിയുടെ കൂട്ട് എല്ലാ കാര്യവും ചെയ്ത ആളാണ്. ഹി വാസ് എ ഫാരിസി, ബട്ട് ഹി ന്യൂ ദാറ്റ് ഹി ഈസ് ദ വേഴ്സ്റ്റ് ഓഫ് ഓൾ സിന്നേഴ്സ്. വൈ നമുക്കത് തോന്നാത്ത? വൈ ഞാൻ കഴിഞ്ഞ മുമ്പ് പറഞ്ഞായിരുന്നു, ഒരാൾ എങ്ങനെയാണ് സിക്കാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? ഒരു ഹെൽത്തി പേഴ്സണെ കാണുമ്പോൾ മാത്രമേ നമുക്ക് സിക്കാണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇല്ലേ ഞാൻ വിചാരിക്കും ഞാൻ ഹെൽത്തി ആണ് അല്ലേ. പിന്നെ നമുക്കെന്താ നമ്മൾ സിന്നറാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത? ശരിക്കും നമ്മൾ ആരെയൊക്കെ കാണുന്നേ? നമ്മൾ നമ്മുടെ അടുത്തൊക്കെ ഉള്ള ഹോളി ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരെയാ നമ്മൾ കാണണ്ടേ? നമ്മൾ ജീസസിനെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഴ്സ് സിന്നേഴ്സ് ആണ് മനസ്സിലാവും. വേഴ്സ് സിന്നറാണെന്ന് മനസ്സിലായിട്ടൊന്നും അല്ല, റിപ്പൻറ്റ് ചെയ്യണം എന്ന് തോന്നുന്നില്ല. നമ്മൾ ആക്ച്വലി വി ആർ റെഡി ടു ആക്സെപ്റ്റ്, ബട്ട് നമ്മൾ കുറഞ്ഞ കൂടെ ഗോഡിനെ കാണുന്നതനുസരിച്ച് വി വിൽ അണ്ടർസ്റ്റാൻഡ് വി ആർ സിന്നേഴ്സ് ആൻഡ് വി ഡിസേർവ് ഓൺലി മേഴ്സി. ഇഫ് ഗോഡ് ഈസ് ഷോയിങ് ജസ്റ്റിസ് ടു അസ്, വി വിൽ ഗോ ടു ഹെൽ. ഓക്കെ, ഇതാണ് പാരബിൾ. ഈ പാരബിളിൽ കൂടെ ഒക്കെ ഞാൻ പറയുന്ന കുറെ പാരബിൾസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഐ ജസ്റ്റ് വാണ്ടഡ് ടു എക്സ്പ്ലെയിൻ വാട്ട് ബൈബിൾ ടീച്ചേഴ്സ്. നിങ്ങളുടെ റിയൽ അവസ്ഥ ഇല്ലെങ്കിൽ എങ്ങനെയാണ് രക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട്. അന്നേരം മേഴ്സി ആർക്കാണ് ഗോഡി കൊടുക്കുന്നത്? മേഴ്സി ഡിസേർവ് ചെയ്യുന്ന ആരുമില്ല, പക്ഷെ മേഴ്സി ചോദിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ മേഴ്സി കൊടുക്കൂ. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് നിർത്താം. ഗോഡിന് ഒരാൾക്കൊരാളുടെ അടുത്ത് മേഴ്സി കാണിക്കുകയും അതേസമയം തന്നെ അയാൾ റൈച്ചസ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരാളെ കൊന്നു, ഒരാളെ കൊന്നു, ഏറ്റവും വലിയൊരു സിൻ ചെയ്തു. ഓക്കെ, അയാളൊരു ജഡ്ജിന്റെ മുമ്പിൽ പോയി നിൽക്കുക. ഓക്കെ, ജഡ്ജിന് ഇയാളുടെ അടുത്ത് മേഴ്സി കാണിക്കണം, അയാൾക്ക് മേഴ്സി കാണിക്കാവൂ. എന്താ കാര്യം? ചെയ്തിരിക്കുന്നത് സിന്നാണ്. എന്നിട്ട് മേഴ്സി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ് എന്തായിത്തീരും? ജഡ്ജ് അൺജസ്റ്റ് ആയിത്തീരും. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? അല്ലെങ്കിൽ പറയണം, ശരിയല്ലേ? അന്നേരം ഒരു ജഡ്ജിന് ഒരാളുടെ അടുത്ത് മേഴ്സി കാണിക്കണമെങ്കിൽ, മേഴ്സി കാണിച്ചാൽ, അയാളെ ശിക്ഷിക്കുന്നതിന് പകരം മേഴ്സി കാണിച്ചാൽ അൺജസ്റ്റ് ആയിത്തീരും അല്ലെ. അന്നേരം ജസ്റ്റിസും മേഴ്സിയും ഒരേ സമയം ഒരാൾക്ക് കാണിക്കാൻ പോകും, കാണിക്കാൻ ഒക്കത്തില്ല. കറക്റ്റ് ആണ്. അന്നേരം ഗോഡിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ അടുത്ത് മേഴ്സി കാണിക്കുകയും അതേസമയം തന്നെ തന്നെ ഗോഡ് ജസ്റ്റ് ആണെന്ന് പറയാനും പറ്റുന്നത്? ഹൗ? ഓൺലൈനിലുള്ളവർക്ക് പറയാമോ? ഞാൻ ചോദിച്ചത് മനസ്സിലായോ നിങ്ങൾക്ക്? എന്നെ ചോദ്യം പിടികിട്ടിയോ? ചോദ്യം പിടികിട്ടില്ലേ? ഓക്കെ, എന്നാൽ ഓൺലൈനിലുള്ള ആൾക്കാർ ഒന്ന് പറയാമോ? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം. ജോയൽ, ചച്ചു പറയാമോ? ചോദിച്ചത് കേട്ടോ ഞാൻ. ഒന്നുകൂടെ ചോദ്യം ചോദിക്കാൻ. ഓക്കെ, ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് മേഴ്സി കാണിക്കും, ഗോഡ് മേഴ്സി കാണിക്കുന്നതിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തോണ്ട്. ഗോഡ് ഇസ് എ ജഡ്ജ്, ഗോഡ് ഇസ് എ റൈച്ചസ് ജഡ്ജ്. കറക്റ്റ് ആണ്, അത് ബൈബിളിൽ എല്ലാം പറഞ്ഞു. ഗോഡ് ഇസ് റൈച്ചസ്. അതായത് ഒരു റൈച്ചസ് ജഡ്ജിന് ഒരു തെറ്റ് ചെയ്ത ഒരാളുടെ അടുത്ത് ആ തെറ്റ് ചെയ്യുന്ന ആളെ ശിക്ഷിക്കാതെ അയാളുടെ അടുത്ത് മേഴ്സി കാണിച്ച് അയാളെ വിടുക, അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ മേഴ്സി കാണിക്കുമ്പോൾ അതേസമയം തന്നെ അയാൾക്ക് റൈച്ചസ് ആയിട്ടിരിക്കാൻ പോകും. കാരണം മേഴ്സി കാണിച്ച് അയാളെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ റൈച്ചസ്നെസ് കാണിക്കുന്നില്ല. കറക്റ്റ് അല്ലേ? ഒരേ സമയം റൈച്ചസ് ആയിട്ടും മേഴ്സി മേഴ്സി കാണിക്കാനായിട്ടും ഗോഡിന് പറ്റുമോ, ഒരു ജഡ്ജിന് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പറ്റുമോ? എങ്ങനെ പറ്റും? ഓക്കെ, ഓൺലൈനിലുള്ള ആൾക്കാരും പറയാം എന്തോ കാര്യം എന്നുള്ളത്. ജോയൽ, ഞാൻ ചോദിച്ചു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഓൺലൈനിൽ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിരിക്കുന്നുണ്ടോ? എനിക്ക് കേട്ടിട്ടുണ്ടോ
എന്നറിയത്തില്ല.
ആ പറയാം, എന്താണ് എന്റെ മറുപടി? ചോദ്യം മനസ്സിലായോ?
ചോദ്യം മനസ്സിലായി.
ആ എന്താണ് എന്റെ ആൻസർ? ഹൗ ഗോഡ് ക്യാൻ ബി ജസ്റ്റ്? ദൈവത്തിന് എങ്ങനെയാണ് ജസ്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ അവന്റെ സിന്നിന് പണിഷ് ചെയ്യാതെ മേഴ്സി കാണിച്ചു കൊടുക്കുന്നതാണ് ചോദ്യം. അറിയില്ല?
അറിയത്തില്ല.
അറിയത്തില്ല. ഓക്കെ, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും അറിയാമോ? ആർക്കറിയില്ല? ഓക്കെ, നിങ്ങൾക്ക് അറിയാം ആർക്കെങ്കിലും? എന്തായാലും പറഞ്ഞേ.
അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇപ്പൊ നമ്മുടെ ഇതിനു വേണ്ടി ജീസസ് ഓൾറെഡി മരിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് നമുക്ക്
അന്നേരം ദൈവത്തിന് ജസ്റ്റിസ് കാണിക്കാനുണ്ടെങ്കിൽ ഒരാള് ആ സിനിൻ പണിഷ് ചെയ്തേ ഒക്കത്തുള്ളൂ. ആ പണിഷ്മെന്റ് ഒരാള് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ അടുത്ത് മേഴ്സി കാണിക്കാൻ ഒക്കത്തുള്ളൂ. കറക്റ്റ് അല്ലേ? അന്നേരം പണിഷ്മെന്റ് ഒരാൾക്ക് എങ്ങനെ ഏറ്റെടുക്കാം? ഓക്കെ, ഒരാള് ഇപ്പം അയറിന് ഒരാളെ കൊല്ലും. ഓക്കെ, അതിന്റെ പണിഷ്മെന്റ് ഏറ്റെടുക്കാനായിട്ട് പിന്നെ ഷാരനും ഒരാളെ കൊന്നിട്ടുണ്ട്. നേരെ അയറൻ ചെയ്തതിന്റെ പണിഷ്മെന്റ് ഷാരൻ എടുക്കാൻ പോകും? ഇല്ല. അന്നേരം ലോകത്ത് ആർക്കെങ്കിലും ഒരാളുടെ സിന്നിന് പണിഷ്മെന്റ് എടുക്കാൻ പോകും? ഇല്ല. അന്നേരം ആർക്ക് മാത്രമേ എടുക്കാൻ പോകും? ഒരു സിൻ ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ പണിഷ്മെന്റ് എടുക്കാൻ പോകത്തുള്ളൂ. അന്നേരം ദൈവം മേഴ്സി കാണിക്കുന്നതിന്റെ കാരണം എന്താണ്? ദൈവം റൈച്ചസ് ആയിട്ട് ജഡ്ജ്മെന്റ് നടത്തി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗോഡ് ഈസ് ഷോയിങ് മേഴ്സി. അതെവിടെ എഴുതിയിരിക്കുന്ന അറിയാം? ഗോഡ് നമ്മളെ പണിഷ് ചെയ്യാതെ വിടുന്നത് കൊണ്ട് ഗോഡ് റൈച്ചസ് ആണെന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. റോമൻസ് ചാപ്റ്റർ 3. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 23 and 24. ജോയൽ വായിക്കാമോ? അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. റോമൻസ് ചാപ്റ്റർ 3 വേഴ്സ് 24 and 25 and 26. Romans chapter 3 verse 24, 25 and 26. ഇവിടെ ജസ്റ്റിഫിക്കേഷനെ പറ്റി പറയുന്ന വാക്യമാണ്. വായിച്ചു.
Being justified freely by his grace through the redemption that is in Jesus, Christ Jesus, whom God has sent, set forth to be a propitiation through
faith. Propitiation എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ?
അറിയത്തില്ല.
അറിയത്തില്ല. ഓക്കെ, പ്രൊപ്പിറ്റിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം മരിക്കുക എന്നുള്ളതാണ് അർത്ഥം. പകരക്കാരൻ എന്നാണ് അർത്ഥം. ഓക്കെ, വായിച്ചു. പ്രായച്ചിത്തം എന്നാണ് അർത്ഥം മലയാളത്തിൽ. ഓക്കെ, വായിച്ചോ. ഹൂം ഗോഡ് ഡിസ്പ്ലേ പബ്ലിക്കലി ആസ് എ പ്രൊപ്പിറ്റിയേഷൻ ഇൻ ഹിസ് ബ്ലഡ് ത്രൂ ഫെയ്ത്ത്. അല്ലേ, ദിസ് വാസ് ആ വായിച്ചോ.
To declare his righteousness for the remission of sins that are past through the forbearance of God. To declare, I say, at this time his righteousness, that he might be just and the justifier of him which believes in Jesus.
അത് വായിച്ച മനസ്സിലായി. നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുന്ന ജീസസിനെ ഒരു പ്രൊപ്പിസിയേഷനായിട്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്തമായിട്ട് പകരമായിട്ട് ജീസസ് മരിച്ചത് കൊണ്ട് ഗോഡ് ഈസ് സ്റ്റിൽ ജസ്റ്റ് ബൈ ഫോർ ഗിവിംഗ് അവർ സിൻസ്. മനസ്സിലായി? അങ്ങനെ ഗോഡ് ഇന്ന് പണിഷ് ചെയ്യുന്ന ആരെയാണ്? ഗോഡ് ഇനി പണിഷ് ചെയ്യാൻ പോകുന്ന ആരെയാണ്? സിന്നേഴ്സിനെ അല്ല, ആരെയാണ്? ഈ പ്രൊപ്പിസിയേഷനെ റിജക്ട് ചെയ്യുന്നവരെ എല്ലാം കൂടി പണിഷ് ചെയ്യും. മനസ്സിലായി? ഗോഡ് എന്ത് ചെയ്തു? ഗോഡ് ഓൾറെഡി എല്ലാവർക്കും പകരമായിട്ടൊരു പ്രൊപ്പിസിയേഷനായിട്ട് ഒരാൾ മരിച്ചു, ഒരാൾക്ക് ശിക്ഷ ഏറ്റെടുത്തു. ജീസസ് ക്രൈസ്റ്റ് മരിച്ചു. നേരെ ഇന്ന് ഗോഡ് ഒരാളെ നരകത്തിലോട്ട് വിടുന്നതിന്റെ കാര്യം എന്താണ്? ഗോഡ് ഒരാളെ നരകത്തിലോട്ട് വിടുമ്പോഴും ഗോഡ് റൈച്ചസ് ആണ്. ഗോഡ് ഒരാളെ സ്വർഗത്തിലോട്ട് കയറ്റുമ്പോഴും ഗോഡ് റൈച്ചസ് ആണ്. അങ്ങനെയാണ് കാരണം. ഗോഡ് സ്വർഗത്തിലോട്ട് കയറ്റുന്നതിന്റെ കാര്യം ഈ പ്രൊപ്പിസിയേഷനിൽ ഒരാൾ ബിലീവ് ചെയ്ത് റിപ്പൻറ്റ് ചെയ്ത് ബിലീവ് ചെയ്യുന്നതിൽ കൂടെ ആണ്. ഗോഡ് ഒരാളെ നരകത്തിലോട്ട് വിടുന്നതിന്റെ കാര്യം എന്താ? ആ പ്രൊപ്പിസിയേഷൻ റിജക്ട് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഇന്നൊരു ദൈവം ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? അയാൾ നല്ല മനുഷ്യനായതുകൊണ്ടാണ്. അല്ല, എന്തുകൊണ്ടാണ് അയാളെ കൊണ്ടുവന്നത്? ആ പ്രൊപ്പിസിയേഷനിൽ ബിലീവ് ചെയ്തുകൊണ്ടാണ്, റിപ്പൻറ്റ് ചെയ്ത് ബിലീവ് ചെയ്ത് മേഴ്സിക്ക് വേണ്ടി യാചിച്ചതുകൊണ്ടാണ്. ഒരാളെ നരകത്തിലോട്ട് വിടുന്നത് എന്താണ്? അയാൾ മോശം ആളാക്കിയതുകൊണ്ടാണ്. അല്ല, അയാൾ നല്ലവനാണെങ്കിലും അയാൾ സെൽഫ് റൈച്ചസ് ആയിട്ട് ഈ പ്രൊപ്പിസിയേഷൻ റിജക്ട് ചെയ്തുകൊണ്ടാണ്. മനസ്സിലായി? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു. കാരണം ഗോഡ് പറയുന്നത് ഓൺലി ദോസ് ഹു ആർ റിപ്പെന്റിങ് ആൻഡ് ആസ്കിംഗ് ഫോർ മേഴ്സി വിൽ ബി ജസ്റ്റിഫൈഡ്. ഈ ഒരു കാര്യം കൂടി ചോദിക്കാം, ഈ മേഴ്സി ഗോഡ് തിരിച്ചെടുക്കുമോ? ഈ മേഴ്സി ഒരാൾക്ക് കൊടുത്ത മേഴ്സി അയാൾ ഗോഡ് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യുക, വിഡ്രോ ചെയ്യുക. ഓക്കെ, വിഡ്രോ ചെയ്യും. ഓൺലൈൻ ഉള്ളവർക്ക് പറയാം, ഗോഡ് ഒരാളുടെ അടുത്ത് മേഴ്സി കാണിച്ചു, അയാളെ അയാളുടെ പാപം മുഴുവൻ ക്ഷമിച്ചു, അയാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് യേശു ക്രിസ്തു ബിലീവ് ചെയ്ത ഒരാളെ അയാളുടെ കൊടുത്ത് കാണിച്ച മേഴ്സി ഗോഡ് തിരിച്ചെടുക്കും? എടുക്കാൻ കാര്യം എന്താ?
ഇല്ല, പേഴ്സൺ ആണെങ്കിൽ സ്റ്റോപ്പ് ബിലീവ് ചെയ്യുന്ന നിർത്തിയ എടുക്കും.
ഓക്കെ, ആ ഒരു പാരബിൾ ഉണ്ട്. അതാണ് അന്നേരം ഒരു കണ്ടീഷൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ജോസിനെ സ്റ്റോപ്പ് ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ട് ചെയ്യുന്നുള്ളതൊരു കാര്യം. പക്ഷെ ജീസസ് വേറൊരു പാരബിളിൽ പറയുന്നുണ്ട്, മേഴ്സി ദൈവം വിഡ്രോ ചെയ്യുന്നതിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് അത് അടുത്ത പാരബിളായിട്ട് പഠിക്കുന്ന പഠിക്കാനായിട്ട് ടൈം ഇല്ല. ഓക്കെ, അന്നേരം ഗോഡ് മേഴ്സി കാണിക്കുന്നത് റിപ്പൻറ്റ് ചെയ്ത് ഗോഡിന്റെ അടുത്ത് മേഴ്സി ചോദിക്കുന്ന ഒരിതാണ്. പക്ഷെ നമ്മൾ ഫോർഗീവ് ചെയ്യാൻ വീണ്ടും മനസ്സില്ലാതെ ബാക്കിയുള്ളവരെ കഴിച്ച് നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഗോഡ് എന്ത് ചെയ്യും? ഗോഡ് നമ്മുടെ മേഴ്സിയും തിരിച്ചെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ബൈബിൾ പറയുന്നു. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ പറയുന്നത്? അല്ലേ, ഓക്കെ, വിൽ പ്രേ ആൻഡ് കണ്ടിന്യൂ. ഷാനോ ബ്രദേഴ്സ്,